إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر قلي الله إن رسول صلى الله عليه وسلم وركل بهنا صحابي أبي بن كعب رضي الله عنه ورجوده وأبي പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താണ് ഏറ്റവും മഹത്തരമായ ആയത്തായി നീ മനസ്സിലാക്കുന്നത്? വീണ്ടും ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യിനോട് അത് ചോദിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അഥവാ ആയത്തുൽ കുർസിയാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി പറഞ്ഞതിന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിൽ അഅ്ലമു ആയ, ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്ത് വരുന്ന ആയത്തുൽ കുർസി. എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത? അത് ഏറ്റവും മഹത്തരമായ ആയത്തായത് എന്തുകൊണ്ടാണ്? ആ ആയത്ത് സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആ ആയത്ത് പഠിച്ചു നോക്കൂ, അതിന്റെ അർത്ഥവും വിശദീകരണവും മനസ്സിലാക്കി നോക്കൂ. അത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്, റബ്ബിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. അതാണ് ഏറ്റവും മഹത്തരമായ അറിവ്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള വിജ്ഞാനം, അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു വിജ്ഞാനവും സഹോദര നിനക്ക് പഠിക്കാനില്ല, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ഇൽമുമില്ല. അതാണ് ആ ആയത്തിന്റെ പ്രത്യേകത. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ, അതിന് കാവൽ നിൽക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ഒരിക്കൽ ആ സകാത്തിന്റെ കാരക്കയിൽ നിന്ന് ഒരാൾ വന്ന് അന്യായമായി അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണുകയാണ്. അബൂ ഹുറൈറ അയാളെ പിടിച്ചു. അയാൾ, ഞാനിത് എന്റെ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് അല്പം ഞാൻ എടുത്തുപോയതാണ്, അങ്ങനെയൊക്കെ ദയനീയമായ തന്റെ അവസ്ഥ പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറയ്ക്ക് ഖേദം തോന്നി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. വീണ്ടും ഇത് സംഭവിച്ചു. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടായി. വീണ്ടും ഇതുപോലെ തന്നെ സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അബൂ ഹുറൈറ വന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ വന്നത് ആരാണെന്ന് നിനക്കറിയാമോ? അവസാനത്തെ സമയത്ത് വന്നപ്പോൾ ഞാൻ എന്തായാലും നിന്നെ വിടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നയാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ദഅനി ഉഅല്ലിംക കലിമാതിൻ യൻഫഉക അല്ലാഹു ബിഹാ, എന്നെ വിടൂ, രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്, എന്നെ വിടൂ, ഞാൻ നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പോലെ ഖൈറിനോട് താല്പര്യമുള്ള മറ്റൊരു കൂട്ടരുമില്ല. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വമാ ഹിയ, എന്താണെന്ന് അബൂ ഹുറൈറ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫറാശിക ഫഖറ ആയത്തുൽ കുർസി, നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ ചെന്നാൽ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എങ്കിൽ ലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിദുൻ, അല്ലാഹുവിങ്കിൽ നിന്നൊരു കാവൽക്കാരൻ നിനക്കുണ്ടാകും. വലാ യഖ്റുബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, രാവിലെ വരെ നേരം വെളുക്കുന്നതുവരെ ഒരു പിശാചും നിന്റെ അടുത്തേക്ക് വരികയില്ല. നേരം വെളുക്കുന്നതുവരെ അള്ളാഹുവിന്റെ ഒരു കാവൽക്കാരൻ നിന്റെ അരികിൽ ഉണ്ടാകും, ഒരു പിശാചും നിന്റെ അരികിലേക്ക് വരികയില്ല. ഇത് പറഞ്ഞപ്പോൾ അയാൾ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ തവണയും വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം കേട്ടപ്പോൾ പറഞ്ഞു, സദഖക വഹുവ കദൂബ്, അവനാ പറഞ്ഞത് സത്യമാണ്, അവനാകട്ടെ കദൂബാണ്, പെരുങ്കള്ളനാണ്. അബൂഹുറൈറ, നിനക്കറിയുമോ ആരുമായിട്ടാണ് നീ മൂന്ന് ദിവസം സംസാരിച്ചതെന്ന്? അത് ശൈത്താനാണ്, പിശാചാണ് നിന്റെ അരികിൽ വന്നത്, മനുഷ്യരൂപത്തിൽ വന്നത്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശാച് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ആ കാര്യത്തെ സത്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കുന്ന പിശാച് അടുക്കാൻ സാധ്യമല്ലാത്ത അത്രയും പ്രത്യേകതയുള്ള മഹത്തരമായ ആയത്താണ് ആയത്തുൽ കുർസി. എന്നു മാത്രമല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമല്ല, ഓരോ ഫർദായ നിസ്കാരത്തിനു ശേഷവും ഇത് ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് പറയുകയുണ്ടായി, മൻ ഖറഅ ദുബറ കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ആയത്തൽ കുർസി ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്. ആരാണോ ഓരോ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്തത്, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല. അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്കൂ, ഓരോ ഫർദായ നിസ്കാരത്തിന് ശേഷവും ഈ ആയത്ത് ഓതുക എത്ര എളുപ്പമാണ് സഹോദരങ്ങളെ! എത്ര സമയം വേണം അതിന്? വളരെ കുറച്ച് സമയം മാത്രം. നീ അതിന്റെ അർത്ഥവും ആശയവും ആലോചിച്ചുകൊണ്ട് ആ ആയത്ത് പാരായണം ചെയ്യൂ. നിന്റെ റബ്ബിന്റെ വിശേഷണമാണ് അതിലുള്ളത്, നിന്റെ റബ്ബിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്, അവന്റെ മഹത്വവും അവന്റെ വലിപ്പവുമാണ് അതിലുള്ളത്. അത് പാരായണം ചെയ്യുക, മരണമല്ലാതെ മറ്റൊന്നും സ്വർഗപ്രവേശനത്തിനും അവന് തടസ്സമില്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ ആയത്ത്? എത്ര മഹത്തരമാണ് ആ ആയത്ത്! അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله برينه الله لا إله إلا هو അള്ളാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അള്ളാഹു എന്ന റബ്ബിന്റെ ഏറ്റവും മഹത്തരമായ പേര്, ആ പേര് പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് ആരംഭിക്കുന്നത്. അള്ളാഹു എന്ന പേരിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് നീ എടുത്തു തുറന്നാൽ അതാ നിനക്ക് ഇടക്കിടെ കാണാം, ഓരോരോ സന്ദർഭത്തിൽ അധികം വൈകാതെ വൈകാതെ നിനക്ക് കാണാം അല്ലാഹ് അല്ലാഹ് എന്ന പേര്. നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതിനോളം മഹത്തരമായ മറ്റൊരു പേരില്ല. ഒരു സൃഷ്ടിക്കും ആ പേരില്ല. ലോകത്തൊരു മുശ്രിക്കും തന്റെ ഇലാഹിന് അല്ലാഹു എന്ന പേര് വിളിച്ചിട്ടില്ല എന്നാണ്. അതിന് ബഹുവചനമില്ല, അൽ ഇലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥ ആരാധ്യൻ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ടുള്ളവൻ അല്ലാഹ്. ആ പേര് വിളിക്കപ്പെട്ടാൽ, ആ പേര് വിളിച്ച് നീ തേടിയാൽ അതാ നിന്റെ പ്രയാസം റബ്ബ് നീക്കി തരുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു, നിന്റെ ചോദ്യങ്ങൾക്ക് അല്ലാഹു ഉത്തരമേകുന്നു. എത്ര എത്ര ബുദ്ധിമുട്ടിയ ആളുകളാണ്, പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അകപ്പെട്ട ആളുകളാണ് അല്ലാഹ് എന്ന ആ പേര് വിളിച്ചപ്പോൾ, അല്ലാഹുമ്മ എന്ന് വിളിച്ചപ്പോൾ അവരുടെ പ്രയാസം റബ്ബ് റഹ്മാനായ അല്ലാഹു നീക്കിക്കൊടുത്തത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം, എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം, അതിനോളം വലിയൊരു സത്യമില്ല. അതിനോളം ലളിതമായ മറ്റേതൊരു സത്യമുണ്ട്? ആർക്കാണത് മനസ്സിലാക്കാൻ പ്രയാസം? ഹൃദയത്തിൽ ഇരുട്ടുമൂടിയ, അള്ളാഹു അതിലേക്ക് വെളിച്ചം കടക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടില്ലാത്ത, ഹൃദയത്തിൽ മുദ്രവയ്ക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കല്ലാതെ ആർക്കാണ് ഈ ലളിത സത്യം മനസ്സിലാക്കാൻ പ്രയാസം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ഇബാദത്തിന്റെ ഒരംശവും, അത് ദുആ ആകട്ടെ, നേർച്ചയാകട്ടെ, സഹായത്തേട്ടമാകട്ടെ, എന്താകട്ടെ, ആരാധനയുടെ ഒരംശവും നീ അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും കൊടുത്തു പോകരുത്. ആ ആശയത്തിലായിക്കൊണ്ട്, തൗഹീദിലായിക്കൊണ്ട് മരിക്കാൻ നിനക്ക് സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ. ആരാണോ അല്ലാഹുവിൽ പങ്കുചേർക്കാതെ മരിച്ചത് അവൻ സ്വർഗത്തിലാണ്. ആരാണോ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനായിക്കൊണ്ട് മരിച്ചത് അവൻ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, സ്വർഗപ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ താക്കോൽ, അതിലേക്കുള്ള മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം നിനക്കുണ്ടായിരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ നീ ജീവിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ആ ഭാഗ്യം അതാർക്കാണോ ലഭിച്ചത്, അതിനുള്ള ഹിദായത്ത് ആർക്കാണോ അള്ളാഹു നൽകിയത്, അവൻ വലിയ ഭാഗ്യത്തിലാണുള്ളത്. അതുകൊണ്ട് അതിലായിക്കൊണ്ടല്ലാതെ മരിച്ചുപോകരുത്, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചുപോകരുത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അവനെങ്ങനെ ഉള്ളവനാണ്, അവൻ അൽ ഹയ്യാൻ, അവൻ ഖയ്യൂമാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, ഈ രണ്ടു പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്മുല്ലാഹിൽ അഅലം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ് ഫീ സലാസ്. അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅലം, ഏറ്റവും മഹത്തരമായ, അഥവാ ആ പേരുകൾ വിളിച്ചാൽ അല്ലാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകും, ആ പേരുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ അല്ലാഹു നൽകും, അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅലം, അത് മൂന്ന് സൂറത്തുകളിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒന്ന് സൂറത്തുൽ ബഖറ അഥവാ ആയത്തുൽ കുർസിയിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഹയ്യെന്നും ഖയ്യൂമെന്നുമുള്ള അവന്റെ രണ്ടു പേരുകൾ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം, അത് ആയത്തുൽ കുർസിയിലുണ്ട്. അതുപോലെ സൂറത്തു ആല ഇമ്രാനിൽ, സൂറത്തു ആല ഇമ്രാനിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. മൂന്നാമത്തേത് സൂറത്തു താഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൂന്ന് ഭാഗത്താണുള്ളത്. സഹാബത്ത് അത് നമുക്ക് വിശദീകരിച്ചു തന്നു, ആ മൂന്ന് ഭാഗം എവിടെയാണ് എന്ന്. അൽബഖറയിലുണ്ട്, ആലു ഇമ്രാനിലുണ്ട്, അതുപോലെ സൂറത്തു താഹയിലുണ്ട്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, അൽ ഹയ്യ അൽ ഖയ്യൂം എന്ന അല്ലാഹുവിന്റെ പേര് ഈ മൂന്ന് ഭാഗത്തുണ്ട്. അത് അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തരമായ പേരുകളാണെന്നും അതുകൊണ്ട് വിളിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടത്തേക്ക് പ്രയാസമുണ്ടായാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസകരമായ വല്ല കാര്യങ്ങളും ഉണ്ടായാൽ അവിടുന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് അല്ലാഹുവിനെ വിളിക്കുമായിരുന്നു. യാ ഹയ്യു യാ ഖയ്യൂം, അൽ ഹയ്യ് എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ നീ തവക്കുലാക്കുക. അല്ലാഹു അല്ലാത്ത ജനങ്ങളാരാധിക്കുന്ന ആളുകൾ, ജനങ്ങളാ ആരാധിക്കുന്ന അവരുടെ ഇലാഹുകളെ നോക്കൂ. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു തേടുന്നവർ അംവാതുൻ, അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവനാണ്. വമാ യശ്ഊറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്കറിയില്ല. പടപ്പുകളുടെ സ്ഥിതി എന്താണ്? അവർക്ക് ജീവനില്ലാത്ത ഒരു കാലം അവരുടെ ജനനത്തിന് മുൻപ് കടിഞ്ഞുപോയിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇവിടെ ജീവിച്ചതിനു ശേഷം പിന്നെയും മരണം വരാനുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ അവ്വലാണ്, ആഖിറാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അവൻ മുമ്പേ ഉള്ളവനാണ്, അവന് മുമ്പൊന്നില്ല. അവൻ ഏറ്റവും ഒടുക്കമുള്ളവനാണ്, അവന് ശേഷമൊന്നുമില്ല. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ, അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്. അദ്ദാഹിർ അൽ ബാത്തിൻ, അവൻ ഏറ്റവും അടുത്തുള്ളവനുമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ഹയ്യാൻ, അവൻ ഹയ്യാൻ, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. എങ്ങനെ ജീവിച്ചിരിക്കുന്നവനാണ്? ജീവന്റെ ഹയാത്തിന്റെ, ശരിയായ ഹയാത്തിന്റെ എല്ലാ വിശേഷണങ്ങളോടെയും ജീവിച്ചിരിക്കുന്നവനാണ്. കാണാതെ കേൾക്കാതെ കണ്ണില്ലാതെ ജീവിച്ചിരിക്കുന്ന പടപ്പുകളുണ്ട്, അങ്ങനെയാണോ? ഒന്നിനും കഴിയാതെ ജീവിച്ചിരിക്കുന്ന പടപ്പുകളുണ്ട്, അങ്ങനെയാണോ? അല്ല, മറിച്ച് അവൻ എല്ലാം കാണുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവൻ എന്തിനും കഴിവുള്ളവനാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവനാണ് റബ്ബ്. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, അവനെ ആരും നിലനിർത്തുന്നില്ല. എന്നു മാത്രമല്ല, പടപ്പുകളെ മുഴുവൻ നിലനിർത്തുന്നതവനാണ്. പടപ്പുകളെല്ലാം അവനിലെ കാശറയക്കാരാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഫഖീറുകളാണ്, അവനിലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങളെല്ലാവരും റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു അവനാണ് അൽ ഗനി, അങ്ങേയറ്റം ധന്യൻ. അവനൊരാളുടെയും ആശ്രയം ആവശ്യമില്ല, അവൻ പരാശ്രയം ആവശ്യമില്ലാത്തവനാണ്, അവൻ എല്ലാ സ്തുതികൾക്കും അർഹനാണ്, അവനെല്ലാ പടപ്പുകളെയും നിലനിർത്തുന്നവനാണ്. ലാ തഅഖുദുഹു സിനതു വലാ നൗം, അവനെ സിനത്ത് ബാധിക്കുകയില്ല, ഒരു ചെറിയ മയക്കം പോലും അവനെ ബാധിക്കുകയില്ല. വലാ നൗം, ഉറക്കം അവനെ ബാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹു ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം, അല്ലാഹു ഉറങ്ങുകയില്ല. ഉറങ്ങുക എന്നത് ഒരിക്കലും അവന് യോജിക്കുകയില്ല. ഉറങ്ങുന്ന, അതുപോലെ മയങ്ങുന്ന, മരിക്കുന്ന, ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന, വെള്ളം കുടിക്കേണ്ടി വരുന്ന, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് ഇലാഹാകാൻ കഴിയുക? അവരെങ്ങനെയാണ് ലോകത്തെ നിയന്ത്രിക്കുക? അവരെങ്ങനെയാണ് അവരെ വിളിച്ചു തേടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക? അവർ തന്നെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, പടപ്പുകളിലേക്ക് പലരിലേക്കും ആവശ്യക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇലാഹാകാൻ സാധിക്കും? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ ഉറങ്ങിപ്പോവുകയില്ല, അവൻ മയങ്ങിപ്പോവുകയില്ല, അവനൊന്നും മറക്കുകയില്ല. ലാ യദില്ലു റബ്ബി വലാ യൻസാ, മുസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ലാ യദില്ലു റബ്ബി, എന്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല, വലാ യൻസാ, എന്റെ റബ്ബ് മറന്നുപോവുകയുമില്ല. ലാ തഅഖുദുഹു സിനതു വലാ നൗം, എന്നാൽ പടപ്പുകൾക്ക് ഉറക്കമേകുന്നവനവനാണ്, അവരുടെ റൂഹിന് ഉറക്ക സമയത്ത് പിടിക്കുന്നവനവനാണ്. അങ്ങനെയുള്ളവരാണ് പടപ്പുകൾ, അവർ ദുർബലനാണ്, അവർക്ക് പലതും ആവശ്യമുണ്ട്, അവർക്ക് പല കുറവുകളുമുണ്ട്, അവർക്ക് പല കോട്ടങ്ങളുമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാകട്ടെ, അവർ യാതൊരു ന്യൂനതയുമില്ല, അവരെല്ലാ പൂർണ്ണതകളുമുള്ളവനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ, അങ്ങനെയുള്ള റബ്ബിന്റെ കാര്യത്തിൽ സംശയിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? നബിമാർ ചോദിച്ചില്ലേ അവരുടെ കൗമിനോട്, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിനെ കുറിച്ചോ സംശയം? ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച റബ്ബിനെ കുറിച്ചോ സംശയം? റബ്ബുണ്ട് എന്നതിന് തെളിവുകൾ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ കാണുന്നതെല്ലാം റബ്ബുണ്ടെന്നതിന് തെളിവാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെല്ലാ തെളിവുകളെക്കാളും തെളിഞ്ഞുള്ളവനാണ്. തെളിവ് വേണ്ടത് എന്തിനാണ്? തെളിവ് വേണ്ടത് യഥാർത്ഥത്തിൽ അവ്യക്തമായ, വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്കാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദല്ലു മിൻ കുല്ലി ദലീൽ, അവരെല്ലാ ദലീലുകളെക്കാളും തെളിഞ്ഞുള്ളവനാണ്. അവനുണ്ട് എന്നതുകൊണ്ടാണ് ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അഫില്ലാഹി ശക്കുൻ, ആ റബ്ബിനെ കുറിച്ചോ സംശയം? ഏത് നബിമാർ ചോദിച്ചതുപോലെ, ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ലഹു അവന്റേതാണ്, മാ ഫിസ്സമാവാത്ത്, ആകാശങ്ങളിലുള്ളതെല്ലാം, അതുപോലെ ഭൂമിയിലുള്ളതെല്ലാം, എന്തൊക്കെ ഉണ്ട് ആകാശത്ത്? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാത്ത എത്ര എത്ര പടപ്പുകൾ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്, എത്ര എത്ര ഇനങ്ങളുണ്ട്, എത്ര എത്ര വർഗങ്ങളുണ്ട്, ആ ഓരോ ഇനങ്ങളിലും വർഗങ്ങളിലും എത്ര എത്ര എണ്ണമുണ്ട്. അള്ളാഹുവിന്റെ പടപ്പുകൾ അതെല്ലാം, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന്റെതാണ്. ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർദ് إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. الله പറയുന്നു, ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം, إلا آتي الرحمن عبدا, റഹ്മാനായ അള്ളാഹുവിന്റെ മുന്നിൽ വെറും അടിമകളായി ദാസന്മാരായി വരുന്നവരാണ്. ലഖദ് അഹ്സാഹും, അള്ളാഹു അവരെ തൃപ്തപ്പെടുത്തിയിട്ടുണ്ട്. വഅദ്ദഹും അദ്ദ, അള്ളാഹു അവരെ എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. ഒരാളും അള്ളാഹുവിന്റെ എണ്ണത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഓരോ പടപ്പിന്റെയും എണ്ണം റബ്ബിന്റെ കയ്യിലുണ്ട്, കൃത്യമായ എണ്ണം റബ്ബിന്റെ കയ്യിലുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരോരോരുത്തരും ഒറ്റക്കൊറ്റക്കായി ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ അരികിൽ വരുന്നതാണ്. അങ്ങനെയുള്ളവനാണ് റബ്ബ്. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, എന്നാൽ പടപ്പുകളുടെ സ്ഥിതി നോക്കൂ, എന്താണ് ആകാശഭൂമികളിൽ, എന്താണ് നമ്മുടെ അധീനതയിലുള്ളത്? ഓ, യാതൊന്നും തന്നെയില്ല. അള്ളാഹുവിനെ പുറമെ വിളിച്ചു തേടുന്നവരെ നോക്കൂ, അവരുടെ കയ്യിൽ ആകാശഭൂമികളിൽ ഒരു മിസ്ഖാലു ദറ, ഒരു അണിമണി തൂക്കം പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. പോട്ടെ, ഉടമസ്ഥത വേണ്ട, വല്ല പങ്കുമുണ്ടോ? ഒരു പങ്കുമില്ല. അള്ളാഹു ആരെയും പങ്കാളിയാക്കിയിട്ടില്ല, സഹായികളായി സ്വീകരിച്ചിട്ടില്ല. ഇനിയുള്ളത് ശുപാർശ മാത്രമേ ബാക്കിയുള്ളൂ, അതുപോലും അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ഒരാൾക്കും സാധ്യമല്ല, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ സാധ്യമല്ല. അതാണ് അള്ളാഹു പറയുന്നത്, ആരുടെയും കയ്യിൽ ഒരു ഉടമസ്ഥതയുമില്ല, പിന്നെ ആകെ ബാക്കിയുള്ളത് റബ്ബിനോടൊരു ശുപാർശ പറയുക എന്നത് മാത്രമാണ്. പിന്നെ റബ്ബിനോടൊന്ന് ഒരു കാര്യത്തിനു വേണ്ടി മറ്റൊരാളെ സഹായിക്കാൻ ഒന്ന് ചോദിച്ചു നോക്കുക, അതുമാത്രമേ പടപ്പുകൾക്ക് സാധ്യമാവുകയുള്ളൂ. അള്ളാഹു പറയുന്നു, ആരുണ്ട് അള്ളാഹുവിങ്കൽ ശുപാർശ പറയാൻ, ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ. ശുപാർശ രണ്ടു തരമുണ്ട്, ഒന്ന് അള്ളാഹു നിഷേധിച്ചിട്ടുള്ള നടക്കുകയില്ലെന്ന് പറഞ്ഞ ശുപാർശ, അതാണ് മുശ്രിക്കുകൾ പറയുന്ന ശുപാർശ, ശിർക്കിന്റെ ആളുകൾ അവകാശപ്പെടുന്ന ശുപാർശ. വയഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, അള്ളാഹു നിഷേധിച്ചിട്ടുള്ള ഖിയാമത്ത് നാളിൽ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ശുപാർശയാണത്. ദുനിയാവിലെ ശുപാർശ പോലെ ദുനിയാവിലെ വല്ല വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് അയാളെ പരിചയമുള്ള ഒരാൾ സാധാരണക്കാരനായ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കും, ഇതാ ഇതെന്റെ നാട്ടുകാരന് ഇന്നതാണ് പേര്, ഇന്ന ആവശ്യമുണ്ട്, നമ്മുടെ ആളാണ്, നിങ്ങളൊന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറയും. ഇതുപോലത്തെ ശുപാർശ റബ്ബിന്റെ മുന്നിൽ നടക്കുകയോ? സുബ്ഹാനല്ലാഹ്, അതെങ്ങനെയാണ് റബ്ബിനോട് യോജിക്കുക? റബ്ബിനാരെയാണ് അറിയാത്തത്? ആരുടെ ആവശ്യമാണ് റബ്ബിനറിയാത്തത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ ശുപാർശ അതേതാണ്? ഈ ആയത്തിൽ തന്നെ വ്യക്തമാണ്, അള്ളാഹുവിങ്കിൽ അവന്റെ അനുമതിയോടെയല്ലാതെ ശുപാർശ പറയാൻ ആരുണ്ട്? ശുപാർശ പറയുന്നവന് അള്ളാഹുവിന്റെ അനുമതി വേണം. മാത്രമല്ല, ആർക്കു വേണ്ടി ശുപാർശ ചെയ്യാൻ സാധിക്കും? അള്ളാഹു പറയുന്നു, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, മലക്കുകൾ പോലും ശുപാർശ ചെയ്യുകയില്ല അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ. അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവർക്കേ ശുപാർശ ലഭിക്കുകയുള്ളൂ. ആർക്കാണ് അള്ളാഹുവിന്റെ തൃപ്തി? തൗഹീദിലായി മരിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലായി മരിച്ചവർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചതുപോലെ, മൻ അസ്അദു നാസ് ബിശഫാഅതിക യൗമൽ ഖിയാമത്തി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദു നാസ് ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുക ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യാതൊരു കലർപ്പുമില്ലാതെ ഖാലിസായിക്കൊണ്ട് നിഷ്കളങ്കമായിക്കൊണ്ട് പറഞ്ഞത്, തന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞത്, അവനാണ് ലഭിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് നാവിട്ടടിച്ചു പറയുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് തന്റെ ഹൃദയവും തന്റെ കൈകളും ഉയർത്തുകയും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുകയും ചെയ്തവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന് എന്തു വിലയാണുള്ളത്? അവനതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അബൂജഹലിന് മനസ്സിലായ അത്ര പോലും അവൻ ആ കലിമത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. കാരണം അബൂജഹലിന് അതിന്റെ അർത്ഥം മനസ്സിലായത് കൊണ്ടാണ് അവൻ ആ വാക്ക് പറയാൻ തയ്യാറല്ലാതിരുന്നത്. ഇത് പറഞ്ഞാൽ പിന്നെ ഇലാഹുകളെ, അള്ളാഹു അല്ലാത്ത താൻ വിളിച്ചു തേടുന്ന ആളുകളൊക്കെ ഒഴിവാക്കണം എന്നവൻ അറിയാമായിരുന്നു. എന്നാൽ ഇന്നതറിയാതെ പലരും ആ വാക്കുച്ചരിക്കുന്നു, എന്നിട്ട് അബൂജഹലിന്റെ പ്രവൃത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിങ്കൽ ശുപാർശ പറയാൻ അള്ളാഹുവിന്റെ അനുമതി വേണം. ശുപാർശ ലഭിക്കുന്നവന് അള്ളാഹുവിന്റെ തൃപ്തിയും വേണം. മലക്കുകളെ കുറിച്ച് റബ്ബ് പറഞ്ഞത് നോക്കൂ, വഖം മിം മലകിൻ ഫിസ്സമാവാത്തി ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അയ്യഅദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. എത്ര എത്ര മലക്കുകളുണ്ട് ആകാശത്തിൽ, അവരുടെ ശുപാർശ കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. ഇല്ലാ മിൻ ബഅദി അയ്യഅദന അല്ലാഹു അനുവാദം നൽകിയതിന് ശേഷമല്ലാതെ. ആർക്കാണ് അനുവാദം നൽകുക? ലിമൻ യശാഉ വയർദാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹു തൃപ്തിപ്പെടുന്നവർക്ക്. മലക്കുകൾ ശുപാർശ ചെയ്യും, നബിമാർ ശുപാർശ ചെയ്യും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശുപാർശ ചെയ്യും, മുഅ്മിനുകൾ സാലിഹുകളൊക്കെ ശുപാർശ പറയും. അതൊക്കെ അല്ലാഹു അനുവദിച്ചവരാണ് നടത്തുക, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയാണ് നടത്തുക. പിന്നെന്താണ് ശുപാർശ കൊണ്ടുള്ള പ്രയോജനം? പ്രയോജനം എന്തെന്നാൽ അത് ശുപാർശ പറയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരുടെ വാക്ക് കേൾക്കുന്നു, അവർക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്ന ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ പാപങ്ങൾ കൊണ്ട് ശിർക്കോ കുഫറോ അല്ലാത്ത മറ്റുള്ള പാപങ്ങളുടെ പേരിൽ നരകത്തിൽ അകപ്പെട്ടവർക്ക് ആ ശുപാർശ പ്രയോജനപ്പെടും. സ്വർഗപ്രവേശനത്തിന്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ഒക്കെ ശുപാർശ പ്രയോജനപ്പെടും. ഈ വിചാരണക്കെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാണ് അള്ളാഹു സ്വീകരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് സ്ഥിതിയെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ശുപാർശ തേടിയിട്ട് എന്ത് കാര്യം? അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലനാ ഇൻ ദാഅ യാ സയ്യിദി ഖൈറൻ നബി എന്ന് മൗലീദിന്റെ വരികളിലൂടെ വിളിച്ചു തേടിയിട്ട് എന്തു പ്രയോജനം? പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ഉപദ്രവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മഹാ ഉപദ്രവം അഥവാ ശിർക്ക് സംഭവിച്ചു പോവുക എന്ന കൊടിയ അപകടമാണ് അതുകൊണ്ട് സംഭവിക്കുക. അള്ളാഹു ഉമ്മത്തിനെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു, അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം, അവർക്ക് മുന്നിലുള്ളതും, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും. നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളും നമ്മുടെ ഭാവിയുമെല്ലാം അറിയുക അള്ളാഹുവിന് മാത്രമാണ്. അവനാണ് എല്ലാം അറിയുക, ഒന്നും വിടാതെ അറിയുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അറിവ് എന്നത് നമ്മെ എത്രമാത്രം ഭയപ്പെടുത്തേണ്ട കാര്യമാണ്! അള്ളാഹു കേൾക്കുന്നു, കാണുന്നു, അവൻ അറിയുന്നു എന്നത് വിശ്വസിക്കുന്ന മുസ്ലിമേ, നീ എത്രമാത്രം ഭയപ്പെടേണ്ട കാര്യമാണത്! ഒന്നാലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്ത് ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടെന്ന് സങ്കല്പിച്ചു നോക്കുക. വളരെ ശക്തനാണ് അയാൾ, അയാളുടെ കീഴിൽ ശക്തരായ സൈന്യമുണ്ട്. കൊടിയ ശിക്ഷ തന്റെ പ്രജകൾക്ക് നൽകാൻ കഴിവുള്ള അത്രയും ശക്തമായ ഭരണകൂടം അയാളുടെ കീഴിലുണ്ട്. എന്നു മാത്രമല്ല, അയാൾ നാട്ടിലൊന്നാകെ നാട്ടിന്റെ ഓരോ മുക്കിലും മൂലയിലും ചാരന്മാരെ, ജനങ്ങളുടെ വിവരങ്ങൾ തനിക്ക് എത്തിച്ചു തരുന്നവരെ നിയോഗിച്ചിരിക്കുകയാണ് എന്നും സങ്കല്പിച്ചു നോക്കുക. ആരെങ്കിലും ഭരണകൂടത്തിനെതിരിൽ വല്ലതും മിണ്ടിയാൽ, ഗൂഢാലോചനയുടെ ഒരംശം നടത്തിയാൽ, അപ്പോൾ തന്നെ പിന്നെ അവനെ പിടിച്ചുകൊണ്ടുപോകും, അവനെ ശിക്ഷിക്കും. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ എത്ര പേടിച്ചിട്ടായിരിക്കും അയാൾ ജീവിക്കുക. ആരോടെങ്കിലും ഭരണകൂടത്തിനെതിരായത്, നാട്ടിന്റെ നിയമത്തിനെതിരായത് സംസാരിക്കാൻ മിണ്ടാൻ അയാൾ ധൈര്യം കാണിക്കുമോ? ചുറ്റുമുള്ളവരെ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല ആരാണ് എത്തിച്ചു കൊടുക്കുക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു നാടിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭൂമിയിലാണ് നീ ജീവിക്കുന്നത്. ഈ ഭൂമിയും ആകാശവും എല്ലാം അവന്റേതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഏത് ആകാശമാണ് നിനക്ക് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് നിന്നെ താങ്ങുക? റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെട്ടോടി എങ്ങോട്ട് പോകാനാണ്? ഒരിടത്തേക്കും പോകാൻ സാധ്യമല്ല. അള്ളാഹു ആകട്ടെ നിന്റെ ഓരോ വാക്കും നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും നിന്റെ ഹൃദയം മന്ത്രിക്കുന്നതും അറിയുന്നു. അവന്റെ മലക്കുകൾ, അവന്റെ സൈന്യം അത് രേഖപ്പെടുത്തുന്നു. ഒരു ഭരണാധികാരിക്കും ശിക്ഷിക്കാൻ സാധ്യമല്ലാത്ത ശിക്ഷ നിനക്ക് നൽകാൻ അല്ലാഹുവിന് സാധിക്കും. ഫയൗമ ഇദില്ലാ യുഅദ്ദിബു അജാബഹു അഹദ് വലാ യൂസിഖു വതാഖഹു അഹദ്. അല്ലാഹുവിനെ പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. റബ്ബിനെ പോലെയുള്ള ശിക്ഷ നൽകാൻ ആരുമില്ല. അവന്റെ ബന്ധനം പോലെ ബന്ധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ അല്ലാഹു അറിയുന്നു, അല്ലാഹു കേൾക്കുന്നു, അല്ലാഹു കാണുന്നു എന്നത് നമ്മെ എത്ര ഭയപ്പെടുത്തേണ്ടതുണ്ട്! അള്ളാഹുവിനെ ധിക്കരിക്കാൻ നമുക്ക് പിന്നെങ്ങനെ സാധിക്കാനാണ് സഹോദരങ്ങൾ! അതുകൊണ്ട് ആ കാര്യം ശരിക്ക് ആലോചിക്കുക, ശരിക്ക് മനസ്സിലാക്കുക. യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. വഇന്ദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين أقول ما تسمعون وأستغفر الله لي ولكم وللمسلمين فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده الله سبحانه وتعالى برين وعنده مفاتيح الغيب أدرشتين تقول أدين تكزناوه الله عندك إيلان അവന്റെ പക്കലാണ്. ലാ യഅലമുഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരാളും അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. എന്താണ് കരയിലുള്ളത്, എന്തൊക്കെയുണ്ട്, കോടാനുകോടി ജന്തുജാലങ്ങൾ അതിന്റെ എത്രയോ ഇരട്ടി കടലിലുണ്ട്, അല്ലാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരില പോലും വീഴുന്നില്ല അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ. ഇല വീഴുക എന്നത് സുബ്ഹാനല്ലാഹ്, അതെത്ര നിസ്സാരമായ പ്രവൃത്തിയാണ്! അള്ളാഹു ഓരോ ഇലയും പടച്ചവനാണ്. എന്നാൽ അത് വീഴുന്നത് അള്ളാഹു അറിയാതിരിക്കുന്നില്ല, ഓരോന്നും അള്ളാഹു അറിയുന്നു. വലറത്തുബിൻ വലഹബ്ബത്തിൻ ഫി ളുമാത്തിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ധാന്യമണിയാകട്ടെ അള്ളാഹു അറിയുന്നു. വലറത്തുബിൻ വലയാബിസിൻ, ഉണങ്ങിയതോ പച്ചയോ ആയ ഏത് കാര്യമാകട്ടെ, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, ഒരു വ്യക്തമായ രേഖയിൽ രേഖപ്പെടുത്തപ്പെടാതെ ഇല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം അറിയുന്നു. എന്നാൽ പടപ്പുകളുടെ സ്ഥിതി എന്താണ്? ولا يحيطون بشيء من علمه الا بما شاء الله ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് അവർ അറിയുകയില്ല. ഈ ലോകത്ത് എത്ര അറിവുള്ളവരാകട്ടെ, അവരുടെ അറിവിന്റെ സ്ഥിതി എന്താണ്? وما اوتيتم من العلم الا قليلا, അറിവിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ അറിവിവിടെ, നമ്മുടെ അറിവിവിടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖദർ അലൈഹി സ്സലാം പറഞ്ഞതുപോലെ ആ കപ്പലിന്റെ വക്കിൽ ഒരു കുരുവി വന്ന് നിൽക്കുകയും എന്നിട്ട് കുരുവി ആ സമുദ്രത്തിൽ തന്റെ കൊക്കൊന്ന് മുക്കിയെടുക്കുകയും ചെയ്തു, ഒന്ന് കൊത്തി. അപ്പോൾ ഖദർ പറഞ്ഞു, മൂസ എന്റെ ഇൽമും നിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഇൽമിനെ തട്ടിച്ചു നോക്കിയാൽ ഇതാ ഈ കുരുവിയുടെ കൊക്കിൽ പറ്റിപ്പിടിച്ച വള്ളം പോലെ മാത്രമാണ്. ആ കടലിൽ എത്ര വള്ളമുണ്ട്, ആ കുരുവിയുടെ കൊക്കിൽ എന്തുണ്ട്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ അറിയിച്ചതല്ലാതെ ഒരു ഗൈബും ഒരു അദൃശ്യവും ഒരാളും അറിയുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അറിയുകയില്ല. അല്ലാഹുവിന്റെ നബിമാർക്ക് ഗൈബ് അറിയുമോ? നിരുപാധികം ഗൈബ് അദൃശ്യം അറിയുക അല്ലാഹുവിന് മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഊറൂന അയ്യാന യുബഅസൂൻ. പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ് അറിയുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവരറിയുകയില്ല. പടപ്പുകൾ ആരെങ്കിലും ഞാൻ ഗൈബ് അറിയും, എനിക്ക് അദൃശ്യമറിയാം, നാളെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, കാണാതെ പോയ വസ്തു എവിടെയുണ്ട്, എവിടെ തിരഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നൊരുവൻ വാദിച്ചാൽ അതോടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവന്റെ അടുത്തേക്ക് പോകുന്നവരുടെ സ്ഥിതി എന്താണ്? വെറുതെ പോയാൽ തന്നെ, വെറുതെ ചോദിച്ചാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അവൻ അടുത്തേക്ക് ചെല്ലുകയും ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തതിൽ, ഇസ്ലാമിൽ, ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കാഫറായി പോയിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തു പറഞ്ഞിട്ടുണ്ട് കാര്യം? അദ്ദേഹം പറഞ്ഞത് ഹക്കാണല്ലോ, സത്യമാണല്ലോ. ഞാൻ എന്റെ പേരയാൾക്കറിയില്ല, പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഉടനെ എന്റെ പേരിങ്ങോട്ട് പറഞ്ഞു, എന്റെ പ്രയാസം ഇങ്ങോട്ട് പറഞ്ഞു. അയാൾ പറഞ്ഞത് അത് അതേപോലെ സത്യമാണ്. ജ്യോത്സ്യന്മാരെ കുറിച്ച്, ഭാവി അറിയാമെന്ന് വാദിക്കുന്ന, അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്ന പല തങ്ങന്മാരെ കുറിച്ചുമുള്ള ജനങ്ങളിലെ വിവരമില്ലാത്ത ആളുകളുടെ ന്യായമാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലുള്ള ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചു. ഇമാം ബുഖാരിയുടെ സഹീഹിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈ, അവരൊന്നുമല്ല, അവരൊരു ചുക്കുമല്ല. സഹാബത്ത് ചോദിച്ചു, നബി അവർ പറയുന്നത് ചിലത് സത്യമാകുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക്കൽ കലിമത്തു മിനൽ കലിമത്തി യഖ്തിഹു അൽ ജിന്നിയു ഫയുഖർഖിറുഹാ ഫീ ഉദുനി വലിയിഹി കഖർഖറത്തി ദജാജ, അത് പിശാചിൽപ്പെട്ട, ജിന്നിൽപ്പെട്ട പിശാജ് മലക്കുകളുടെ സംസാരം, ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചിലത് അവരുടെ സംസാരത്തിൽ നിന്ന് കട്ടുകേൾക്കുന്നതാണ്. എന്നിട്ട് അവന്റെ വലിയായ, നോക്കൂ, ഈ ജ്യോത്സ്യനെയും തങ്ങളെയും ഒക്കെ അള്ളാഹുന്റെ വലി എന്നാണ് സാധാരണക്കാർ വിചാരിച്ചിട്ടുള്ളത് പലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പിശാചിന്റെ വലി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യുഖർഖിറുഹു ഫീ ഉദുനി വലിയിഹി, ശൈത്താന്റെ വലിയായ അവന്റെ ചെവിയിൽ ഈ പിശാജ് പോയി അത് കുറുകിക്കൊടുക്കും. കഖർഖറത്തി ദജാജ, കോഴി ഉറുകുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയഖ്ലിതൂന ഫീഹി അക്തറ മിൻ മിഅതി കദ്ബ, ഈ ജ്യോത്സ്യൻ അതിൽ 100 കളവ് കൂട്ടി വരുന്ന ആളുകളുടെ അടുത്ത് പറയും. 100 കളവും പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ആളുകൾ വിവരമില്ലാത്തവർ അത് തിരിഞ്ഞു നോക്കുകയില്ല. ഒരു കാര്യം അതുപോലെ സംഭവിച്ചാൽ അത് മതി, പിന്നെ ഈ ജ്യോത്സ്യന്റെ, ഈ തങ്ങളുടെ അവന്റെ അടിമയായി തീരാൻ, അവന്റെ പൂജകനായി തീരാൻ ആളുകൾക്കത് മാത്രം മതി. സഹോദരങ്ങളെ, ഇല്ല, ഗൈബ് അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ. ആരെങ്കിലും വല്ല ഗൈബും പറയുകയും അത് അറിയുമെന്ന് വാദിക്കുകയും ചെയ്താൽ അവൻ പിശാചിന്റെ വലിയാണ്, അവനടുത്തേക്ക് പോകാൻ പാടില്ല. ഇസ്ലാമിക ഭരണകൂടത്തിൽ അവനുള്ളത് ശിക്ഷയാണ്, അല്ലാതെ അവനുള്ള ആദരവും ബഹുമാനവും അവനെ കൊണ്ടു നടക്കുകയുമല്ല മുസ്ലിം സമൂഹം ചെയ്യേണ്ടത്. അള്ളാഹു അവന്റെ കുർസിയെ കുറിച്ച് പറഞ്ഞു, അവന്റെ രണ്ട് മഹത്തരമായ പേരുകൾ പറഞ്ഞ് ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. വസഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ കുർസി അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ വിശാലമാകുന്നു, അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ കുർസി. അള്ളാഹുവിന്റെ ഒരു പടപ്പാണ് കുർസി, എന്നാൽ അത് ഏറ്റവും വലിയ പടപ്പല്ല, അതിനേക്കാൾ വലുതുണ്ട്, അർശുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ കുർസി എന്നാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മൗദിഉ ഖദമൈഹി, അള്ളാഹുവിന്റെ ഇരു കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ്. അള്ളാഹുവിന്റെ കാൽപാദങ്ങൾ എന്നാൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്. അതതുപോലെ വിശ്വസിക്കണം. എങ്ങനെയെന്ന് ചിന്തിച്ചുകൂടാ, എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ. അത് പറയുമ്പോൾ ഏത് രൂപം നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും നീ ചിന്തിക്കുക, അതിനേക്കാളപ്പുറത്താണ് റബ്ബിന്റെ സിഫ, അതിനേക്കാളപ്പുറത്താണ്. ഒരു പടപ്പിന്റെയും മനസ്സിൽ സങ്കല്പിക്കാൻ സാധ്യമല്ല. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹുവിന് ഇരു കാൽപാദങ്ങളുണ്ട്. അത് ഇതാ, ഇതുപോലുള്ള മുൻഗാമികളുടെ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും സഹാബത്തിന്റെ വാക്കുകൾ കൊണ്ടുമെല്ലാം സ്ഥിരപ്പെട്ടതാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ. അങ്ങനെ അത് അതിനുള്ള സ്ഥലമാണ് കുർസി. എന്നാൽ ഈ കുർസിന്റെ വലിപ്പം എന്താണ്? ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്സമാവാതു സബ്ഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖതിൻ മുൽഖാതിൻ ബിഅർദി ഫലാതിൻ. അള്ളാഹുവിന്റെ കുർസിന്റെ വലിപ്പം എന്നാൽ ആകാശങ്ങളും ഭൂമിയും അതിൽ കൊണ്ടുവച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം കൊണ്ടുവച്ചതുപോലെ, ഒരു ചെറിയ വളയം കൊണ്ടുവച്ചതുപോലെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, ആകാശങ്ങളും ഭൂമിയും അതിന്റെ വലിപ്പം എത്ര. എന്നാൽ അള്ളാഹുവിന്റെ കുർസിയെ സംബന്ധിച്ചിടത്തോളം അതിത്ര മാത്രം ചെറുതാണ്. അള്ളാഹുവിന്റെ കുർസി അത്രയും വലുതാണ്. അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ അർശ്. ആ അർശിന്റെ മുകളിലാണ് റബ്ബുള്ളത്. അവന്റെ മഹാസിംഹാസനം അതാണ് അൽ അർശ്. ആ അർശിന്റെ വലിപ്പം وفضل العرش على الكرسي كفضل تلك الفلات على تلك الحلقه ഈ മരുഭൂമിയും വളയവും തമ്മിലുള്ള വ്യത്യാസമാണ് അള്ളാഹുവിന്റെ അർശും കുർസിയും തമ്മിലുള്ള വ്യത്യാസം. എത്ര വലുതാണ് അള്ളാഹുവിന്റെ അർശ്! അതിനു മുകളിൽ ആണ് അള്ളാഹു ഉള്ളത്. അവനാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു അക്ബർ. ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിമേ? നീ ആവർത്തിച്ചു പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്? ആ റബ്ബിനെയാണ് നീ ഇബാദത്ത് ചെയ്യുന്നത്. ولا يؤوده حفظهما ആകാശങ്ങളോ ഭൂമിയോ അത് സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അതിനതൊട്ടും അവനത് ഒട്ടും ഭാരമുള്ളതല്ല. മറിച്ചവൻ ആകാശങ്ങളെ പിടിച്ചു നിർത്തുന്നവനാണ്. ഇന്നല്ലാഹ യുംസിക്കു സമാവാത്ത്, അവൻ ആകാശങ്ങളെ പിടിച്ചു വെക്കുന്നു അത് നീങ്ങിപ്പോകാതിരിക്കാൻ. അതെങ്ങാനും നീങ്ങിപ്പോയാൽ അവനല്ലാതെ ഒരാളുമില്ല അതിനെ പിടിച്ചു വെക്കാൻ. വഹുവൽ അലിയുൽ അലീം, അവനല്ല അലിയാണ്, ഏറ്റവും മുകളിലുള്ളവനാണ്. അവൻ ഏഴാകാശങ്ങൾക്ക് മേലെയാണ്. അവനെല്ലാ പടപ്പുകൾക്കും മുകളിലാണ്. അവൻ പടപ്പുകളിൽ അവതരിച്ചവനോ അവൻ തൂണിലും തുരുമ്പിലും ഉള്ളവനോ അല്ല. അതെല്ലാം ഇസ്ലാമിന് പുറത്തുള്ള കുഫറിന്റെ ശിർക്കിന്റെ വ്യത്യാസമാണ്. മറിച്ച് അവൻ പടപ്പുകളിൽ നിന്നെല്ലാം വേറിട്ട് അവൻ ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ അവൻ അവന്റെ അറിവുകൊണ്ട് അവന്റെ കുദറത്തുകൊണ്ട് നമ്മുടെ അടുത്തുണ്ട്. ഏഴാകാശങ്ങളും ഭൂമിയും അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരാളുടെ കൈവെള്ളയിലിട്ട തരിമണികൾ പോലെ മാത്രമാണെന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത് കാണാം. അല അളിയും, അവൻ അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. അളിയും, ഒരു മഹത്വമുള്ളവനും അവനോളം മഹത്വമില്ല. ഇങ്ങനെയുള്ള റബ്ബിന്റെ സിഫത്തുകളാണ് സഹോദരങ്ങളെ, അവന്റെ മഹത്തരമായ നാമങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. ഇനി എത്രയോ എത്രയോ വിശദീകരണം ഈ പരിശുദ്ധ ഖുർആനിലെ ഇതുപോലുള്ള ആയത്തുകളെ കുറിച്ച് പറയാനുണ്ട്, പഠിക്കാനുണ്ട്. കൂടുതൽ പഠിക്കുകയും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുകയും അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على نبينا محمد.